SBS റേഡിയോ
ജൂൺ 15-ാം തീയതി വേൾഡ് എൽഡർ അബ്യൂസ് അവെയർനെസ് ഡേ ആയിരുന്നു. വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നവർ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് പകരുന്നതിന് വേണ്ടി ഒട്ടേറെ പരിപാടികൾ ഒരുക്കുന്ന ദിവസമായിരുന്നു ഇത്. ഈ ദിവസത്തെക്കുറിച്ചും ഇതിൻ്റെ പ്രസക്തിയെക്കുറിച്ചും മനസ്സിലാക്കുന്നതിനായി മെൽബണിൽ എയ്ജ് കെയർ രംഗത്ത് സൈക്കോളജിസ്റ്റായി പ്രവർത്തിക്കുന്ന ജോഡി സെബാസ്റ്റിൻ SBS മലയാളത്തോടൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീ ജോഡി സെബാസ്റ്റിൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ഏതൊക്കെ തരത്തിലുള്ള പീഡനങ്ങളാണ് പൊതുവായി വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നവർ അല്ലെങ്കിൽ പ്രായം ഏറുമ്പോൾ നേരിടുന്നതായിട്ട് കണ്ടുവരുന്നത്?
ആദ്യമായിട്ട് പ്രായമായവരോട് അവർ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ആളുകൾ അവരോട് ചെയ്യുന്ന ഏതു തരത്തിലുള്ള മോശം പെരുമാറ്റവും ചൂഷണവും അവഗണനയും ഉപേക്ഷയും ഇതൊക്കെ ഈ പറഞ്ഞ പോലെ പ്രായമായവരോടുള്ള ഒരു പീഡനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതിൽ ശാരീരികമായിട്ട്, സാമൂഹികമായിട്ട്, സാമ്പത്തികമായിട്ടുള്ള ചൂഷണങ്ങളൊക്കെ ഉൾപ്പെടും. അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള പീഡനം അതും ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. ശാരീരികമായിട്ട് ഉള്ള മർദ്ദനങ്ങൾ ഒക്കെ സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ചും അഡൾട്ട് ചിൽഡ്രൻ അവർ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ മദ്യപാനത്തിനടിമപ്പെട്ടവർ അങ്ങനെയുള്ളവരൊക്കെ അതിനുള്ള സാധ്യത കൂടുതലുണ്ട്. അല്ലാതെ ഉള്ളവരും ശാരീരിക മർദ്ദനമൊക്കെ നടത്താറുണ്ട്. പിന്നെ സാമൂഹികമായിട്ട് മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഒരു ചൂഷണമാണ്. അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ, സോഷ്യലൈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാതിരിക്കുന്നത്, അതുപോലെ തന്നെ സാമ്പത്തികം പണം അവരോട് ആവശ്യപ്പെടുന്നത് അതൊരു ചൂഷണമായിട്ട് കണക്കാക്കുന്നുണ്ട്. മാനസികമായിട്ട് അവരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, ഇതിനൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാകും അല്ലെങ്കിൽ കാണിച്ചു തരാം ഇങ്ങനെയുള്ള രീതിയിലുള്ള സംസാരം, സോ അതിലൊരു കോൺസിക്വൻസ് ഉണ്ടാകും എന്ന് അവർക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം അത് മാനസിക പീഡനമായിട്ട് കണക്കാക്കാം. അങ്ങനെ ഇത്തരത്തിലുള്ള ഏതു തരത്തിലുള്ള പീഡനവും അത് ഓൾഡർ പീപ്പിളിനോട്, ഓൾഡർ പീപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ 65 വയസ്സിന് മുകളിലുള്ള ആരെയും ഓൾഡർ പീപ്പിളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അവരോട് ഉള്ള ഇത്തരത്തിലുള്ള ഏത് പെരുമാറ്റവും എൽഡർ അബ്യൂസിന്റെ കാറ്റഗറിയിൽ വരും.
ഓക്കെ, ഇനി ഇത്തരത്തിൽ കൂടുതലായിട്ട് പീഡനത്തിന് ഇരയാകുന്ന ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഏതെല്ലാം ഘടകങ്ങളാണ് പ്രായമേറുന്നവരിൽ കൂടുതലായിട്ടുള്ള പീഡനത്തിന് കാരണമാകുന്നത്?
തുടക്കത്തിൽ തന്നെ എൽഡർ അബ്യൂസിന്റെ പ്രധാനപ്പെട്ട കാരണം എൽഡേഴ്സിനോട്, പ്രായമായവരോടുള്ള സമൂഹത്തിന്റെ ഒരു മനോഭാവമാണ്. അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ ഏജിസം എന്ന് പറയാറുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഇപ്പം നമ്മുടെ മലയാളത്തിലാണെങ്കിൽ നമ്മളൊരു പ്രായം ഒരാളെ കാണുമ്പോൾ കിളവൻ അല്ലെങ്കിൽ കിളവി എന്ന ഒരു ആശയം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ആശയം ഉണ്ടാക്കുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ, ആ ഒരു മനോഭാവം ആണ് ഈ ഏജിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മനോഭാവമുള്ളവര് പ്രായമായവരെ അല്ലെങ്കിൽ മാതാപിതാക്കളെ കാണുന്നത് അവരുടെ എബിലിറ്റി ഒക്കെ കുറഞ്ഞു, അവർ വൾണറബിൾ ആണ്, ആ ഒരു രീതിയിൽ ഇനി അവർക്ക് കൂടുതൽ പവറൊന്നും ഇല്ല അല്ലെങ്കിൽ വേണ്ട, അവർക്ക് മറ്റുള്ളവരുടെ അത്ര സ്റ്റാറ്റസ് ഇല്ല, ഇനി അവർക്ക് കാര്യമായിട്ടുള്ള വാല്യൂ ഒന്നും ഇല്ല, അവർക്ക് ഡിസിഷൻസ് ഒന്നും മേക്ക് ചെയ്യാൻ പറ്റില്ല, ഇനി അവരൊരു ബർഡൻ ആണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ് ഇതിന്റെ ഏറ്റവും കാതലമായ കാര്യം. അതിനുശേഷം പ്രായമായവരുടെ അവരുമായിട്ട് ബന്ധപ്പെട്ട ചില ഘടകങ്ങൾ ഇത് ഇതിനെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് പ്രായമായ ആൾക്കാർ അവർ സോഷ്യലി ഐസൊലേറ്റഡ് ആണ്, അവർക്ക് കൂടുതൽ സപ്പോർട്ട് വേണ്ടവരാണെങ്കിൽ അവർ കൂടുതലായിട്ട് എൽഡർ അബ്യൂസിന് വിധേയപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മാനസികമോ ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ അല്ലെങ്കിൽ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അവർ കൂടുതൽ വൾണറബിൾ ആയിരിക്കും. കോഗ്നിറ്റീവ് ഇമ്പെയർമെന്റ്, നമ്മൾ ഡിമെൻഷ്യ എന്ന് പറയുന്ന കോഗ്നിറ്റീവ് ഇമ്പെയർമെന്റ് ഒരു പ്രധാന ഘടകമാണ്. കാരണം കോഗ്നിറ്റീവ് ഇമ്പെയർമെന്റ് വരുന്ന സമയത്ത് അവരിൽ ചില പേഴ്സണാലിറ്റി ചേഞ്ചസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സാധാരണ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. നമ്മൾ സാധാരണ ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ മറവി എന്ന് കരുതുമെങ്കിലും അതിനകത്ത് ഒരു പേഴ്സണാലിറ്റി ചേഞ്ച്, അതായത് ആൾക്കാർ കൂടുതൽ അഗ്രസീവായിട്ട് പെരുമാറാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ ഈ ഡിമെൻഷ്യയിൽ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാരണങ്ങൾ, പിന്നെ കൂടുതൽ ഡിസബിലിറ്റി പ്രോബ്ലം ഉള്ളവർ, ഇവരൊക്കെ കൂടുതൽ എൽഡർ അബ്യൂസിന് വിധേയപ്പെടാൻ സാധ്യതയുണ്ട്.
ജോഡി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത് ഏതെല്ലാം ഘടകങ്ങളാണ് പീഡനങ്ങൾ കൂടുതലായിട്ട് സംഭവിക്കാൻ കാരണമാകുന്നത് എന്നുള്ളതാണല്ലോ.
തീർച്ചയായിട്ടും.
ഇനി ആരിൽ നിന്നാണ് ഇത്തരം സംഭവങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നത്?
എൽഡർ അബ്യൂസ് ബൈ ഡെഫിനിഷൻ തന്നെ ഇതൊരു ഫാമിലി അബ്യൂസ് അല്ലെങ്കിൽ ഫാമിലി വയലൻസിന്റെ പാർട്ടായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം എനിവൺ ഹു ദേ കൺസിഡർ ആസ് എ ഫാമിലി മെമ്പർ ഓർ ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഫാമിലി മെമ്പർ, സോ ഇറ്റ് ക്യാൻ ബി ദർ ഓൺ ചിൽഡ്രൻ ഓർ എനിവൺ ഇൻ ദ ഫാമിലി ഓർ എ ഫ്രണ്ട് ഓർ എ കെയറർ ഇൻ എ കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ അതിൽ ആരിൽ നിന്ന് വേണമെങ്കിലും ഈ തരത്തിലുള്ള പീഡനം പ്രായമായവർക്കുണ്ടാവാം. പ്രധാനമായിട്ടും അഡൾട്ട് ചിൽഡ്രൻ ആണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള പീഡനത്തിന് കാരണക്കാരാവുന്നതെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പെർപെട്രേറ്റേഴ്സിന്റെ ചില ഘടകങ്ങൾ ഈ എൽഡർ അബ്യൂസിനുള്ള സാധ്യതകൾ കൂട്ടുന്നുണ്ട്. അതിൽ ചിലതാണ് പെർപെട്രേറ്റേഴ്സ്, അതായത് ചിൽഡ്രൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ കെയറേഴ്സ്, അവരുടെ ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അവരുടെ സബ്സ്റ്റൻസ് അബ്യൂസ് ഇഷ്യൂസ്, അവർ മദ്യപാനികളോ അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസേഴ്സോ ഒക്കെ ആണെങ്കിൽ എൽഡർ അബ്യൂസിന് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കെയർ സ്ട്രെസ്, അവരുടെ നീഡ്സിനനുസരിച്ച് കെയറേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വരാ പറ്റാതെ വരുമ്പോഴുള്ള അവരുടെ സ്ട്രെസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ ചിൽഡ്രൻ ദേ വിൽ ബി ഡിപ്പെൻഡന്റ് ഓൺ ദെയർ ഓൾഡർ പീപ്പിൾ, സോ മേ ബി ഇമോഷണലി ദേ ആർ ഡിപ്പെൻഡന്റ്, ഫിനാൻഷ്യലി ഡിപ്പെൻഡന്റ്, അല്ലെങ്കിൽ അവരുടെ താമസത്തിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഓൾഡർ പീപ്പിളിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു കോ ഡിപ്പെൻഡൻസും ഈ എൽഡർ അബ്യൂസിനെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്.
അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലുള്ളവർ അല്ലെങ്കിൽ ഇവരിൽ നിന്നാണ് കൂടുതലായിട്ടും ഇത് സംഭവിക്കുന്നതായിട്ട് ആണ് ചൂണ്ടിക്കാട്ടുന്നത്. ഓസ്ട്രേലിയയിലെ ഒരു സാഹചര്യങ്ങളാണല്ലോ കൂടുതലായിട്ടും ജോഡി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. ഇവിടെ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയതിന് ശേഷം ഒട്ടേറെ വർഷങ്ങൾ കഴിഞ്ഞിരുന്നാൽ പോലും ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു വ്യത്യാസം, ഇവിടെ കുടിയേറിയെത്തുന്നവർ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ കുടിയേറിയെത്തുന്നവർ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സാംസ്കാരിക ഘടനയിൽ നിന്നെത്തുന്നവരാണല്ലോ. ഈ ഒരു അബ്യൂസിൻ്റെ കാര്യം പറയുമ്പോൾ ഈ സാംസ്കാരികമായ വ്യത്യാസം എത്രമാത്രം കണക്കിലെടുക്കണം, ഒപ്പം കുടിയേറിയെത്തുന്നവർ സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ ജന്മനാട്ടിൽ മാതാപിതാക്കളെ തനിച്ചാക്കിയിട്ടാണ് ഒട്ടേറെ ആളുകൾ ഇവിടെ താമസിക്കുന്നത്, എങ്ങനെയാണ് അത് വിശദീകരിക്കാൻ കഴിയുക?
ഓക്കെ, പ്രധാനമായിട്ടും കൾച്ചറൽ ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം ഓരോ കൾച്ചറിലും ഈ എൽഡർ അബ്യൂസിന്റെ ഒരു ടോളറൻസ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ അത് അബ്യൂസ് ആയിട്ട് കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓരോ കൾച്ചറിനെ അപേക്ഷിച്ചിട്ട് ഇരിക്കും. അതുപോലെ തന്നെ ജെൻഡർ അപേക്ഷിച്ചിട്ടും ഇതൊരു എൽഡർ അബ്യൂസ് ആയിട്ട് ആ സൊസൈറ്റി കാണുന്നുണ്ടോ, പ്രത്യേകിച്ച് അബ്യൂസ് ടുവേർഡ്സ് വിമൻ. ഇൻ സം സൊസൈറ്റി സെർട്ടൻ തിങ്സ് ആർ അക്സെപ്റ്റഡ്, ദേ ഡോണ്ട് കൺസിഡർ ഇറ്റ് ആസ് അബ്യൂസ്. അപ്പൊ അങ്ങനെയുള്ള കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ മൈഗ്രേഷനിലേക്ക് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇവിടെ ഓസ്ട്രേലിയയിലുള്ള മലയാളികൾ അവരുടെ പേരൻസ് മിക്കവാറും നാട്ടിലായിരിക്കും. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ഓസ്ട്രേലിയയിലുള്ള മലയാളികൾക്ക് പ്രത്യേകിച്ചും അവരുടെ പേരൻസ് നാട്ടിൽ ഒറ്റയ്ക്കാണെങ്കിൽ അവർക്കൊരു കുറ്റബോധം തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതൊക്കെ എൽഡർ അബ്യൂസിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഒരു പക്ഷേ അവർ നല്ലൊരു ഭൂരിഭാഗവും അവരുടെ പേരൻസ് യങ്ങായിരുന്നപ്പോൾ, അല്ലെങ്കിൽ മേ ബി 50-55 സംതിങ് ലൈക്ക് ദാറ്റ്, ആ ഒരു സമയത്തായിരിക്കും ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പേരൻസ് മിക്കവാറും അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. എന്ന് മാത്രമല്ല അവരുടെ എക്സ്പെക്ടേഷൻ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ നാട്ടിലുള്ള മറ്റ് പേരൻസിൻ്റെ ആ ഒരു എക്സ്പെക്ടേഷൻ ആയിരിക്കില്ല എനിക്ക് തോന്നുന്നത് അവർക്ക് ഇതുപോലുള്ള മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റി എന്നുള്ളത്. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റിയിലുള്ള മലയാളികൾക്ക് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുറ്റബോധമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ദേ ലെഫ്റ്റ് ബിഹൈൻഡ് ദെയർ പേരൻസ് ദെയർ. പിന്നെ നമ്മളൊരു കൾച്ചർ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു ഒരു ടു വേ കെയർ ആണ് നമ്മുടെ ഒരു കൾച്ചർ. കാരണം നമ്മുടെ പേരൻസ് നമ്മളെ എക്സ്റ്റെൻഡഡ് പീരീഡിലേക്ക് കെയർ ചെയ്യുന്നുണ്ട്. നമ്മളെ ഒരു 18 വയസ്സാകുമ്പോൾ നമ്മളെ പുറത്തേക്ക് വിടുകയല്ല ചെയ്യുന്നത്. ആ ഒരു തിരിച്ചൊരു കെയർ അവർ പ്രായമാകുമ്പം സാധാരണയായിട്ട് നമ്മുടെ കൾച്ചറിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പേരൻസ് അത് കുറച്ചുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ അത് മനസ്സിലാക്കുന്നുണ്ടാവും. കാരണം അവർ നേരത്തെ തന്നെ അവർ ഗ്രാജുവലി ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതിനകത്ത് നമുക്ക് മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അവരെ ബാധിക്കുന്ന ഓൾഡ് ഏജിൽ അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് സോഷ്യലൈസേഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പരമാവധി കൊടുക്കുക. അവർ താമസിക്കുന്നുണ്ടെങ്കിൽ തന്നെ മറ്റ് റിലേറ്റീവ്സുമായിട്ട് അടുത്ത് അവർക്ക് താമസിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അവരുടെ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത് തക്ക സമയത്ത് തന്നെ അതൊക്കെ അഡ്രസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ പരമാവധി അവരെ കോണ്ടാക്ട് ചെയ്യുക, വിസിറ്റ് ചെയ്യുക, അവർക്ക് ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ പരമാവധി കോണ്ടാക്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരം. ഇതിനകത്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധ്യത തുടക്കത്തിൽ എല്ലാവരും ഫ്രീക്വൻ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യും, പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഫ്രീക്വൻസി കുറയും. അത് ഒരു പക്ഷേ അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാം. അതിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഓക്കെ, ഇനി പ്രായമേറുമ്പോൾ നേരിടുന്ന പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയിൽ എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇത് തരണം ചെയ്യുന്നതിനും ഇത്തരത്തിൽ പീഡനങ്ങൾ നേരിട്ടാൽ എന്തെല്ലാം സഹായങ്ങളുമാണ് ലഭ്യമാവുക?
ഇതിനകത്ത് നമ്മൾ ഓൾഡർ പീപ്പിളിനെ നമ്മൾ എംപവർ ചെയ്യുക, അവർക്ക് അവരുടെ റൈറ്റ്സ് മേക്ക് ദം അവെയർ ഓഫ് ദെയർ റൈറ്റ്സ് എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറി പ്രിവെൻഷൻ, കമ്മ്യൂണിറ്റി അവയർനെസ്, നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഒരു പ്രൈമറി കമ്മ്യൂണിറ്റി അവയർനെസ് ആണ് അതിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ എൽഡർ അബ്യൂസ് ഡേ തന്നെ, അവയർനെസ് ഡേ തന്നെ. അപ്പോൾ അതാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അബ്യൂസിന്റെ ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യത കാണുമ്പോൾ തന്നെ അത് അഡ്രസ്സ് ചെയ്യുക. ഇപ്പം ചിലപ്പോൾ അത് കെയർ നീഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹൗസിംഗ് നീഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ട് ആവശ്യമുള്ള സമയമായിരിക്കാം. അപ്പം അത് അഡ്രസ്സ് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്, സർവീസുകളുണ്ട്. ആദ്യമായിട്ട് തന്നെ 65 വയസ്സ് കഴിഞ്ഞവർക്ക് മൈ ഏജ് കെയർ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ കൂടി അവർക്ക് കിട്ടാൻ പറ്റുന്ന സപ്പോർട്ടുകളെ കുറിച്ച് അറിയാൻ പറ്റും. അവരൊരു അസസ്മെന്റ് നടത്തും, എന്നിട്ട് പല ലെവലിലുള്ള സപ്പോർട്ടുകൾ അവർ കൊടുക്കും. ഹോം കെയർ വേണ്ടവർക്ക്, അതുപോലെ തന്നെ ഷോപ്പിങ്ങിന് പോകാൻ അസിസ്റ്റൻസ് വേണ്ടവർക്ക്, അങ്ങനെ പല ലെവലിൽ ഉള്ള കെയർ അവർ കൺസിഡർ ചെയ്യും. പിന്നെ എൽഡർ അബ്യൂസിന് വിക്ടോറിയയിലാണെങ്കിൽ സീനിയേഴ്സ് റൈറ്റ്സ് വിക്ടോറിയ എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്. അപ്പോൾ എൽഡർ അബ്യൂസ് ആരെങ്കിലും നോട്ടീസ് ചെയ്താൽ ഇവരെ ആണ് ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻസി. അവർ എൽഡർ അബ്യൂസിന് വിധേയമായപ്പെട്ട ആൾക്കാർക്ക് കൗൺസിലിങ്ങുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റ് സർവീസുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ സപ്പോർട്ട് ചെയ്യും. സിമിലർ ആയിട്ടുള്ള സർവീസസ് ഓസ്ട്രേലിയ വൈഡ് ഉണ്ടാവും. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ്, ഡിമെൻഷ്യ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവർക്കുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഡിമെൻഷ്യ സപ്പോർട്ട് ഓസ്ട്രേലിയ, അതുപോലെ തന്നെ അൽഷിമേഴ്സ് ഓസ്ട്രേലിയ, ഇങ്ങനെയുള്ള സർവീസസ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ അവരുടെ വെബ്സൈറ്റിൽ കോണ്ടാക്ട് നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൽഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ കെയറേഴ്സിനെയും അവർ സപ്പോർട്ട് ചെയ്യും. അത് ഡിമെൻഷ്യ ആണെങ്കിൽ ഡിമെൻഷ്യ അവയർനെസ്, ഹൗ ടു മാനേജ് ദ ഡിഫിക്കൽട്ട് ബിഹേവിയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ കൗൺസിൽ ലെവലിൽ, അത് ഓസ്ട്രേലിയ വൈഡ് കൗൺസിൽ ലെവലിലുള്ള സപ്പോർട്ടുകളുണ്ട്. ഹോം കെയർ, സോഷ്യലൈസേഷൻ, പ്ലാൻഡ് ആക്ടിവിറ്റി ഗ്രൂപ്പ് ഫോർ എൽഡേർലി പീപ്പിൾ, ബസ് ട്രിപ്പുകൾ, ഇങ്ങനെയുള്ള പല സർവീസുകളും ഓരോ കൗൺസിലും ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഓൾഡർ പീപ്പിളിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ സോഷ്യൽ ഐസൊലേഷനൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളാണ്. ആൾക്കാർ ഇതുമായിട്ട് കൂടുതൽ അവെയർ ആവുക, ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു കെയർ സ്ട്രെസ് അങ്ങേയറ്റം പോകുന്നതിന് മുമ്പ് തന്നെ സപ്പോർട്ട് സർവീസുകളൊക്കെ ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം.
ശ്രീ ജോഡി സെബാസ്റ്റിൻ ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും വിശദമായി എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കൾക്ക് വിശദീകരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.